പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് നമ്മൾ ഈ ബൈബിൾ പഠന പരമ്പരയിലൂടെ ഇപ്പോൾ ചെയ്യുന്നത്. ദൈവം മനുഷ്യന് നൽകുന്ന രക്ഷയുടെ ചരിത്രം, അത് ആദ്യ ചരിത്രത്തിൽ, പൂർവ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ, പുറപ്പാട് ചരിത്രത്തിൽ എപ്രകാരമാണ് വെളിപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. രക്ഷാചരിത്രത്തിന്റെ നാലാമത്തെ ഘട്ടമായി ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമി സ്വന്തമായി കീഴടക്കിയെടുക്കാനും സ്വന്തമാക്കിയ ഭൂമിയിൽ പിടിച്ചു നിൽക്കാനും വേണ്ടി ഇസ്രായേൽ ജനം ജോഷുവയുടെയും ന്യായാധിപന്മാരുടെയും നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. ദ ഹിസ്റ്ററി ഓഫ് കോൺക്വസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കാൻ, സ്വന്തമാക്കിയ വാഗ്ദത്ത ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ കൊടുക്കേണ്ടി വന്ന വലിയ വിലയുടെ, ചെയ്യേണ്ടി വന്ന വലിയ യുദ്ധങ്ങളുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. ഏകദേശം BC 1250 മുതൽ 1050 വരെയുള്ള രണ്ട് നൂറ്റാണ്ട് കാലത്തെ ചരിത്രം ഇവിടെ പഠന വിഷയമാക്കുന്നു. ജോഷുവയുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം, റൂത്ത് എന്നിങ്ങനെ മൂന്ന് പുസ്തകങ്ങളിൽ ഈ കാലഘട്ടത്തിന്റെ ചരിത്രം നമുക്ക് ഏകദേശം ലഭിക്കും. ബൈബിളിലെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ, അന്ന് മധ്യപൗരസ് ദേശത്ത്, പ്രത്യേകിച്ചും കാനാൻ ദേശത്ത് നിലവിലിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഈ ചരിത്രം ഗ്രഹിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. BC 13 നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടിയാണ് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിച്ചത്. ആ കാലഘട്ടത്തിൽ പടിഞ്ഞാറ് നിന്ന് കടലിലൂടെ കടന്നുവന്ന മറ്റൊരു ജനതയും ഈ ദേശം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഫിലിസ്തീർ എന്നാണ് അവരറിയപ്പെടുന്നത്. ഏജിയൻ കടൽ തീരത്ത് നിന്ന് വന്നവരാണവർ. ട്രോയ് നഗരത്തിന്റെ പതനത്തിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന വ്യക്തികളാണ്. ആദ്യം ഈജിപ്തിന്റെ തീരപ്രദേശത്തും അവിടെ തുരത്തപ്പെട്ടപ്പോൾ കാനാൻ ദേശത്തിന്റെ തീരപ്രദേശങ്ങളിലും കുടിയേറാനായി ശ്രമിച്ചത്. വലിയ ശക്തിയുള്ള, സൈനിക ശക്തിയുള്ളവരായിരുന്നു ഫിലിസ്തീർ. തേരും കുതിരയും ഉണ്ടായിരുന്നു അവർക്ക്, അമ്പും വില്ലും വാളും കുന്തവുമൊക്കെ. അപ്പോൾ ഇരുമ്പായുധങ്ങൾ, രഥങ്ങൾ, കുതിരകൾ ഇവയൊക്കെയുള്ള സുശക്തമായ, സുസജ്ജമായ ഒരു സൈന്യത്തോടുകൂടിയാണ് ഫിലിസ്തീർ കാനാൻ ദേശം കീഴടക്കാൻ ശ്രമിച്ചത്. അവർ കടൽ യാത്രയിൽ നിപുണന്മാരായിരുന്നു, യുദ്ധ പരിചയമുള്ളവരായിരുന്നു. അന്നത്തെ കാലഘട്ടത്തെ അനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും ആധുനികമായ ആയുധ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും അവർക്കുണ്ടായിരുന്നു. അവരെ നയിക്കാൻ നേതാക്കന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, സൈന്യം പരിശീലനം ലഭിച്ചതായിരുന്നു, സൈന്യാധിപന്മാർ അവരെ നയിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ സുശക്തമായ ഒരു സൈന്യം കാനാൻ ദേശം കീഴടക്കാൻ ശ്രമിക്കുന്ന അതേ സാഹചര്യത്തിലാണ് കിഴക്കുനിന്ന് ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം കാനാൻ ദേശത്തിന്റെ അവസ്ഥ കൂടി കണക്കിലെടുക്കുക. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി, നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ കഴിഞ്ഞിരുന്ന ഒരു ജനമായിരുന്നു കാനാനിൽ വസിച്ചിരുന്നത്. രാജാക്കന്മാർക്കെതിരെ കർഷകരുടെ കലാപം ഉയരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് ചരിത്രകാരന്മാർ, പുരാവസ്തു ഗവേഷകന്മാർ തെളിവുകൾ സഹിതം ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. പല രാജാക്കന്മാർക്കുമെതിരെ കലാപങ്ങൾ ഉയർത്തിയിരുന്നു അന്നത്തെ കുടിയാന്മാരായിരുന്ന കർഷകർ. കർഷക കലാപങ്ങളുടെ മധ്യത്തിലാണ് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ പടിഞ്ഞാറ് നിന്ന് വരുന്ന ഫിലിസ്തീർ കാനാൻ ദേശം കീഴടക്കാൻ ശ്രമിക്കുന്നു, കിഴക്ക് നിന്ന് വരുന്ന ഇസ്രായേൽക്കാരും കാനാൻ ദേശം കീഴടക്കാൻ ശ്രമിക്കുന്നു. കാനാൻ ദേശത്ത് തന്നെ വലിയ കലാപങ്ങൾ അരങ്ങേറുന്നു. ഇനി ഇസ്രായേലിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. ഏകദേശം 40 വർഷം മരുഭൂമിയിലൂടെ അവർ അലഞ്ഞു നടന്നു. പല സ്ഥലങ്ങളിലും അവർ കുടിയേറാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അവർക്ക് പ്രവേശനം നിരോധിച്ചു. കാദേശ് ബർണയായിൽ നിന്ന് കാനാനിലേക്ക് ഒറ്റുകാരെ, ചാരന്മാരെ മോശം നിയോഗിച്ചയച്ചായിരുന്നു. 12 ഗോത്രങ്ങളുടെ പ്രതിനിധികളായി 12 പേരെ. അവർ കാനാൻ ദേശത്തെക്കുറിച്ച് വളരെ നല്ല വാർത്തകളുമായിട്ടാണ് വന്നത്. കർത്താവ് നമുക്ക് വാഗ്ദാനമായി നൽകിയിരിക്കുന്ന ഭൂപ്രദേശം കർത്താവിന്റെ പറദീസ പോലെ ഫലപുഷ്ടിയുള്ളതാണ്, യഥാർത്ഥത്തിൽ പാലും തേനും ഒഴുകുന്ന പ്രദേശമാണത്, ചാരന്മാർ വന്നു പറഞ്ഞു. അവിടുത്തെ ഫലമൂലാദികളും അവർ തെളിവുകളായി നിരത്തി. പക്ഷേ അവർ ഒന്നുകൂടി പറഞ്ഞു, കാനാൻ ദേശത്ത് വസിക്കുന്നത് വലിയ രാക്ഷസന്മാരാണ്. ആകാശം മുട്ടെ ഉയരുന്ന ആ മനുഷ്യരുടെ മുമ്പിൽ ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങൾ വെറും വിട്ടിലുകളാണ് നിങ്ങൾക്ക് തോന്നി. അവരുടെ കോട്ടകളും ആനമുട്ടുന്നവയാണ്. അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അത് കീഴടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇങ്ങനെ കാനാൻ ദേശത്തെക്കുറിച്ച് നല്ല വാർത്തകളും അത് കീഴടക്കാൻ സാധിക്കുകയില്ല എന്ന ദുസൂചനയും നൽകിയതോടുകൂടി ഇസ്രായേൽ ജനം പരാതിപ്പെടാൻ തുടങ്ങി. അവര് കാനാനിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ച് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാമെന്ന് പോലും തീരുമാനിക്കാനായിട്ട് ഒരുങ്ങി. ഈ സാഹചര്യത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുകയും ഇനി അങ്ങോട്ട് മരുഭൂമിയിലൂടെ കുറെ കാലം അലഞ്ഞു നടക്കണമെന്ന് അവരോട് കൽപ്പിക്കുകയും ചെയ്യുക. മോശയുടെ നേതൃത്വത്തിൽ അവർ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് 40 വർഷത്തോളം യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച ആ തലമുറ മുഴുവനും മരുഭൂമിയിൽ മരിച്ചു തീരുന്നതുവരെ അവർ അലഞ്ഞു നടന്നു. അവസാനം ആ ഒരു തലമുറ മുഴുവനും മരുഭൂമിയിൽ തീർന്നു. അതിനുശേഷമാണ് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇസ്രായേൽക്കാർ ശ്രമിക്കുക. മോശയും കാനാൻ ദേശത്തിന് പുറത്തു വെച്ച് മരിച്ചു. നേബോ മലയിൽ വെച്ച് മോശ മരിച്ചതിന് ശേഷമാണ് മോശയുടെ മരണത്തെക്കുറിച്ചുള്ള വിലാപത്തിനും ശേഷം ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുക. നേതൃത്വം നൽകുന്ന ജോഷുവയാണ്. ദൈവത്തിന്റെ ശക്തമായ സംരക്ഷണം ജോഷുവയ്ക്ക് വാഗ്ദത്തമായി ലഭിച്ചിരുന്നു. ഇനി അങ്ങോട്ട് കാനാൻ ദേശം കീഴടക്കാനുള്ള ശ്രമമാണ്. അതിനു മുമ്പ് തന്നെ ഏദോമ്യർ അവർക്ക് വഴി തടഞ്ഞിരുന്നു. മൊവാബ്യരും വഴി തടഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യേകത ഇതായിരുന്നു, 40 വർഷത്തിലേറെ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നവർ, അതിനു മുമ്പ് 400 വർഷത്തോളം ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്നവർ, അവർക്ക് സ്വന്തമായി ഒരു പിടി സ്ഥലം, ഒരു വീട് വയ്ക്കാൻ അല്പമിടം, സ്വന്തമെന്ന് പറയാനായി ഒരു തുണ്ട് ഭൂമി, അതിനുവേണ്ടിയാണ് അവർ അധ്വാനിച്ചത്, അതിനുവേണ്ടിയാണ് അവർ യാത്ര ചെയ്തത്. ദൈവം തങ്ങൾക്ക് ഈ ദേശം ദാനമായി നൽകിയിരിക്കുന്നു എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ദേശത്തേക്ക് പ്രവേശിക്കുക തന്നെ അവർക്ക് എളുപ്പമായിരുന്നില്ല. അങ്ങോട്ടുള്ള വഴിയിൽ തന്നെ പലപ്പോഴും തടസ്സങ്ങൾ നേരിട്ടതായി സംഖ്യാപുസ്തകത്തിൽ കാണും. ഇപ്പോൾ പ്രതിബന്ധങ്ങളെല്ലാം അവസാനിച്ചു. ദൈവം നിശ്ചയിച്ച സമയമായി. പ്രതിഷേധങ്ങളും ഭീരുത്വവും വെടിഞ്ഞ് കാനാൻ ദേശം കൈയടക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുക. അപ്പോൾ ആ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇസ്രായേൽക്കാർ നടത്തുന്ന സംഘട്ടനങ്ങൾ, യുദ്ധങ്ങൾ, അതിന്റെ ജയ പരാജയങ്ങൾ, അവർ നേരിടുന്ന പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, അതൊക്കെയാണ് ഈ പോരാട്ടങ്ങളുടെ ചരിത്രം എന്ന ഭാഗത്ത് നമ്മൾ പഠന വിഷയമാക്കുക. വാഗ്ദത്ത ഭൂമി കൈയടക്കാനും ആ ഭൂമി സ്വന്തമായി സൂക്ഷിക്കാനും വേണ്ടി ഇസ്രായേൽക്കാർ നടത്തിയ പോരാട്ടങ്ങളുടെ വിവരണങ്ങൾ ജോഷുവയുടെ പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും കാണും. പക്ഷേ ഈ രണ്ട് പുസ്തകങ്ങളും തമ്മിൽ കാതലായ വ്യത്യാസങ്ങളുമുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് രണ്ട് പുസ്തകങ്ങൾ നൽകുന്ന വിവരണം ഒരുപോലെയല്ല എന്ന് നമ്മൾ ഓർക്കുക. ജോഷുവയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിജയത്തിന് വിജയത്തിലേക്ക് കുതിച്ചുപായുന്ന ഒരു ജനത്തിന്റെ ചരിത്രമാണ്. ചെന്നിടത്തെല്ലാം ദേശം അവർക്ക് കീഴടങ്ങുന്നു. കഠിനമായ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വരുമ്പോഴും ജോഷുവ ദൈവത്തിന്റെ സഹായത്താൽ വിജയിക്കുന്നു. ജനങ്ങളിലെല്ലാം വലിയ ഭയമുളവാകുന്നു. കോട്ടകൾ അവർക്ക് മുമ്പിൽ നിലം പൊത്തുന്നു. ജനങ്ങൾ അവരെ കൈയും കാതും വാതിലും തുറന്ന് സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ഒരു ദിഗ്വിജയത്തിന്റെ വലിയ ഘോഷയാത്രയായിട്ടാണ് ജോഷുവയുടെ പുസ്തകം നമ്മുടെ മുമ്പിൽ ആദ്യമേ പ്രത്യക്ഷപ്പെടുക. അതേസമയം ജോഷുവയുടെ മരണത്തിന് ശേഷമുള്ള കാനാൻ ദേശത്തിന്റെ വാഗ്ദത്ത ഭൂമിയുടെ അവസ്ഥ വിവരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ കാനാൻ ദേശത്തിന്റെ ഭൂരിഭാഗവും ഇനിയും മറ്റു ജനതകളുടെ കയ്യിലാണെന്നും ഇസ്രായേൽക്കാർ പല ഗോത്രങ്ങളായി പലയിടത്ത് ചിതറിപ്പാർക്കുകയാണെന്നും തോന്നും. നിരന്തരമായ ഭീഷണി നേരിടുകയാണ് ഇസ്രായേൽ ജനം. ചുറ്റുപാടുമുള്ള ജനതകളിൽ നിന്ന്, കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചവരിൽ നിന്ന്, മറ്റു ജനതകളിൽ നിന്ന് ഒക്കെ നിരന്തരമായ ഭീഷണി നേരിടുകയും പലപ്പോഴും പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു ജനത്തിന്റെ ചിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുക. ഇപ്പോഴ് ഒരു കാലഘട്ടം, ജോഷുവയുടെ കാലഘട്ടം കഴിയുമ്പോൾ ഇസ്രായേൽ ജനത്തിൽ വീണ്ടും വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇനി ജോഷുവയുടെ പുസ്തകം തന്നെ അടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യമുണ്ട്. ഇസ്രായേൽക്കാർ ദൈവത്തിന്റെ പ്രത്യേക സഹായത്താൽ അനേകം പട്ടണങ്ങൾ കീഴടക്കുകയും കാനാൻ ദേശത്തിന്റെ പല പ്രദേശങ്ങളും സ്വന്തമായി മാറ്റുകയും ചെയ്തു. പക്ഷേ കാനാൻ ദേശം മുഴുവൻ കീഴടക്കാൻ സാധിച്ചില്ല എന്ന് ജോഷുവയുടെ പുസ്തകം തന്നെ എടുത്തു പറയുന്നുണ്ട്. തന്നെയുമല്ല കാനാൻ ദേശത്ത് വാസം ഉറപ്പിച്ചിരുന്ന പലരുമായും ഇസ്രായേൽക്കാർ സഖ്യം ചെയ്തതായും അങ്ങനെ ഒരു പുതിയ സമൂഹം രൂപം കൊള്ളുന്നതായും ജോഷുവയുടെ പുസ്തകത്തിൽ തന്നെ സൂചനകളുണ്ട്. ഇപ്പോഴേ ജോഷുവയുടെ പുസ്തകം ആദ്യമേ നൽകുന്ന ആ ചിത്രം അല്പം അടുത്തു പരിശോധിക്കുമ്പോൾ മറ്റ് വ്യത്യസ്തമായ ചിത്രം കൂടി ഉൾക്കൊള്ളുന്നതായിട്ട് കാണാം. ജോഷുവയുടെ പുസ്തകം വിശദമായ വിശകലനത്തിന് പിന്നീട് നമ്മൾ വിധേയമാക്കുന്നതായിരിക്കും. പുസ്തകത്തിന്റെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ വാഗ്ദത്ത ഭൂമി കീഴടക്കുന്നതിന് വേണ്ടി നടത്തുന്ന യുദ്ധങ്ങളുടെ ചിത്രമാണ് അവതരിപ്പിക്കുക. 13 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ ആ ദേശം ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രങ്ങൾക്കും കുടുംബങ്ങൾക്കുമായി വീതിച്ചു കൊടുക്കുന്നതിന്റെ വിവരണം കാണാം. അവസാനം 23-24 അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനം ദൈവവുമായി വീണ്ടും ഉടമ്പടി പുതുക്കുകയും ജോഷുവ വിടവാങ്ങുകയും ചെയ്യുന്നതിന്റെ വിവരണവും കാണാം. ഇങ്ങനെ ജോഷുവയുടെ പുസ്തകം കാനാൻ ദേശം ഇസ്രായേൽക്കാർക്ക് സ്വന്തമായി ലഭിച്ചതിന്റെ ചിത്രം അവതരിപ്പിക്കുന്നു. കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ച നേതാവാണ് ജോഷുവ, മോശയുടെ പിൻഗാമിയുമാണ്. ജോഷുവ എന്ന പേരിന്റെ അർത്ഥം യാഹ്വേയാണ് രക്ഷകൻ എന്നത്രേ. ഈ പേര് തന്നെയാണ് യേശു എന്നും വിവർത്തനം ചെയ്യുക. അപ്പോൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ച ജോഷുവ പിന്നീട് യഥാർത്ഥ വാഗ്ദത്ത ഭൂമിയായ ദൈവരാജ്യത്തിലേക്ക് സകല ജനതകളെയും നയിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഒരു മുന്നോടിയും പ്രതീകവുമായിട്ടാണ് ബൈബിളിൽ നിലകൊള്ളുന്നത്. ദൈവത്തിന്റെ സംരക്ഷണം ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കിയ വ്യക്തിയാണ് ജോഷുവ. ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണത്താലാണ് ഈ ജനം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശനം ദൈവത്തിന്റെ സംരക്ഷണത്തോടുകൂടിയാണെങ്കിലും യുദ്ധവും സാഹസികതയും കൂടാതെ ആയിരുന്നില്ല സംഭവിച്ചത്. ദൈവത്തിന്റെ സംരക്ഷണം അവർക്ക് അത്ഭുതകരമായി അനുഭവപ്പെട്ടു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവർക്ക് മുമ്പേ ചെങ്കടൽ വിഭജിച്ച ദൈവം ഇപ്പോൾ മൊവാബ് സമുദ്രത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ജോർദാൻ നദിയെ വിഭജിച്ച് കടന്നുപോകാനായിട്ട് അവർക്ക് വഴിയൊരുക്കുന്നുണ്ട്. അവർ ചെല്ലുമ്പോൾ അവർക്ക് മുമ്പിൽ ഉയർന്നു നിന്ന വലിയ കോട്ട, ജെറിക്കോ നഗരത്തിന്റെ കോട്ട 7-ാം ദിവസം നിലംപതിച്ചതായും ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് പല കോട്ടകളും തകർത്തു വീഴ്ത്താൻ ജോഷുവയ്ക്കും സൈന്യത്തിനും സാധിച്ചു. ഇതിന്റെ എല്ലാം വ്യക്തമായ തെളിവുകൾ പുരാവസ്തു ഗവേഷകന്മാർ ഇന്ന് നിരത്തുന്നുണ്ട്. ജെറിക്കോയിലും ആയി പട്ടണത്തിലും ഹാസോറിലും അതുപോലെ പല പുരാതന നഗരങ്ങളുടെയും അവശിഷ്ടങ്ങൾക്കു മധ്യേ നടത്തിയ ഗവേഷണങ്ങൾ BC 13-ാം നൂറ്റാണ്ടിൽ നടന്ന അതിരൂക്ഷമായ സംഘട്ടനത്തിന്റെ തെളിവുകൾ നിരത്തുന്നുണ്ട്. പലവട്ടം തകർക്കപ്പെട്ട നഗരങ്ങൾ, അഗ്നിക്കിരയായ നഗരങ്ങൾ, ആ നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ, വലിയ കഥകൾ, ദൈവം നടത്തിയ യുദ്ധങ്ങളുടെ വലിയ കഥകൾ അവതരിപ്പിക്കും. ഒരു ജനത്തിന് വീടില്ലാത്തവർക്ക്, നാടില്ലാത്തവർക്ക് സ്വന്തമായൊരു നാട് നൽകാൻ, സ്വന്തമായ ദേശത്ത് കുടിയിരുത്താൻ വേണ്ടി പാവപ്പെട്ട അടിമകളായിരുന്ന ജനത്തിന് വേണ്ടി ദൈവം നയിച്ച യുദ്ധങ്ങളുടെ തെളിവുകളായിട്ടാണ് ബൈബിള് പഠിക്കുന്നവര് വിശ്വസിക്കുന്നവര് ഈ നഷ്ടാവശിഷ്ടങ്ങളെ കാണുക. ഇപ്പോഴ് ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്ന യുദ്ധങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചു തന്നെയാണെന്ന് വ്യക്തമായ തെളിവുകൾ പുരാവസ്തു ഗവേഷകന്മാർ നിരത്തുന്നുണ്ട്. അതേസമയം എല്ലാ നഗരങ്ങളും ആ കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടിരുന്നില്ല, അതിനും തെളിവുകളുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പലരും ഇസ്രായേൽക്കാരുമായി സഖ്യം ചെയ്യാൻ തയ്യാറായി. സഖ്യകക്ഷികളെ തങ്ങളുടെ ജനത്തിന് തന്നെ ഭാഗമായി അംഗീകരിക്കാനും ജോഷുവയും കൂട്ടരും സന്നദ്ധരായി. അപ്പോഴെല്ലാവരെയും യുദ്ധം ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല ജോഷുവയുടെ പദ്ധതി. തങ്ങൾക്ക് വാഗ്ദത്തമായി കിട്ടിയ ഭൂമിയിൽ ദൈവത്തിന്റെ ജനമായി വളരാനുള്ള അവകാശം അവർക്കുണ്ടാവണം. തദ്ദേശവാസികളുടെ വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും സ്വീകരിക്കാതെ തങ്ങളെ ജനമായി, ദൈവജനമായി സ്വീകരിച്ച, അടിമത്തത്തിന്റെ മോചനം നൽകി തങ്ങളുമായി ഉടമ്പടി ചെയ്ത യാഹ്വയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകം ജനമായി ആ ജനത്തിന് ലഭിച്ച പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള അവസരം, അതാണ് ജോഷുവയ്ക്ക് ആവശ്യമായിരുന്നത്. അതാണ് ജോഷുവ വഴി ദൈവം ജനത്തിന് നൽകിയത്. അപ്പോഴേ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരെല്ലാം അബ്രാഹത്തിന്റെ മക്കളായിരുന്നില്ല എന്നോർക്കണം. യാക്കോബിന്റെ 12 മക്കളുടെ പിന്മുറക്കാർ മാത്രമല്ല ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാർ കൂടെ പുറപ്പെട്ടു പോകുന്നത്. പുറപ്പാട് പുസ്തകം വായിച്ചാൽ കാണാം മറ്റു പല ജനതകളും ഈ വലിയ പുറപ്പാടിൽ പങ്കെടുത്തുവെന്ന്. അതുപോലെ കാനാൻ ദേശത്ത് വാസമുറപ്പിച്ച ഇസ്രായേൽക്കാരോട് മറ്റു ജനതകളും ചേരുകയുണ്ടായി. അപ്പോൾ ജനങ്ങളെ ഉന്മൂലനം ചെയ്തു എന്ന് പറയുന്ന ഭാഗമുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളും ബൈബിളിൽ കാണും. കാനാൻ ദേശവാസികളുമായി ഇസ്രായേൽക്കാർ സഖ്യം ചെയ്തു. ഇസ്രായേൽക്കാരുടെ വിശ്വാസത്തിലേക്ക് കാനാൻകാർ തന്നെ കടന്നു വന്നു. അതിന്റെ ഉദാഹരണമാണ് റാഹാബും കുടുംബവും. ദേശമുറ്റുനോക്കാനായി ജോഷുവ പറഞ്ഞയച്ച ചാരന്മാർക്ക് സംരക്ഷണം നൽകിയവളാണ് റാഹാബ്. ആ റാഹാബും റാഹാബിന്റെ കുടുംബവും ഇസ്രായേൽ ജനത്തെ നാട്ടിലേക്ക് സ്വീകരിക്കുക മാത്രമല്ല, ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവത്തെ തങ്ങളുടെ ദൈവമായി സ്വീകരിക്കുകയും ചെയ്തു. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം, കാനാൻ ദേശത്ത് കർഷകരുടെ കലാപം നടക്കുന്ന കാലഘട്ടമായിരുന്നു ജോഷുവ കടന്നു വന്ന കാലം പറഞ്ഞു വെച്ചു. ആ കലാപം അടിമകളുടെ ഒരു ഉയർത്തെഴുന്നേറ്റ് പോലെയാണ് കാണുക. ഉടമകൾക്കെതിരെ അടിയാന്മാര് കുടിയാന്മാര് നടത്തിയ ഒരു ഐതിഹാസിക സമരം. അങ്ങനെ സമരം നടത്തുന്ന, യുദ്ധം ചെയ്യുന്ന കർഷകർക്കും കുടിയാന്മാർക്കുമെതിരെ തങ്ങൾക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിലെ രാജാക്കന്മാർക്ക് ഫറവമാർക്ക് അയച്ച കത്തുകളുടെ പല പകർപ്പുകളും ഇന്ന് പുരാവസ്തു ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. കാനാൻ ദേശത്തെ കുട്ടി രാജാക്കന്മാര് ഈജിപ്തിലെ ഫറവോയ്ക്ക് അയച്ച കത്തുകൾ, ഇവിടെ നാട്ടിന് മുഴുവൻ കലാപമാണ് ഒന്നൊന്നായി വീഴുന്നതിന്റെ ചിത്രം, ഈ കലാപങ്ങളെ ഒതുക്കാനായി അടിച്ചമർത്താനായി ഈജിപ്ത് സൈന്യത്തിന് സഹായം ആവശ്യപ്പെടുന്ന കത്തുകൾ ഇന്ന് പുരാവസ്തു ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന്റെ സവിശേഷത അടിമകൾ ഉടമകൾക്കെതിരെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതാണ്. ബിസി 13-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യം. ഇങ്ങനെ കുടിയാന്മാരുടെ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ജനവും അവരുടെ ചരിത്രവും അവരുടെ വിശ്വാസവും അവർക്ക് സംരക്ഷണം നൽകുന്ന ദൈവവും കാനാനിലെ കുടിയാന്മാർക്കും സ്വീകാര്യമായി തോന്നി. ഇസ്രായേൽക്കാരെക്കുറിച്ചുള്ള കീർത്തി അവർ കാനാനിലെത്തുന്നതിന് മുമ്പ് തന്നെ കാനാനിൽ വന്നിരുന്നു. റാഹാബുമായുള്ള സംഭാഷണത്തിൽ ഇത് വളരെ വ്യക്തമാകുന്നുണ്ട്. അടിമകൾക്ക് ദൈവമുണ്ടെന്നും ആ അടിമകളെ ഒരു ജനമാക്കി സ്വീകരിക്കുന്ന ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് മനസ്സിലാക്കിയ കാനാൻകാർ ആ ദൈവത്തെ തങ്ങളുടെ ദൈവമായി സ്വീകരിക്കാൻ സന്നദ്ധരായതിൽ വലിയ അത്ഭുതത്തിന് വകയില്ല. അങ്ങനെ കാനാനിലുള്ളവർ തന്നെ അനേകം പേർ ഇസ്രായേൽക്കാരോട് ചേരാൻ തയ്യാറായപ്പോൾ നിങ്ങൾക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും എന്ന കർത്താവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമായി തീരുകയായിരുന്നു. കടന്നലുകൾ സൈന്യത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ ഇസ്രായേൽക്കാർ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അവരെ സ്വീകരിക്കാനായി രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും യുദ്ധം ചെയ്യാതെ തന്നെ ഇസ്രായേൽക്കാർക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു. ഇങ്ങനെ യുദ്ധം ചെയ്തും സഖ്യം ചെയ്തും നുഴഞ്ഞു കയറിയും പല രീതിയിലാണ് കാനാൻ ദേശം ഇസ്രായേൽക്കാർ കൈയടക്കിയത്. ഈ കൈയടക്കിയ ദേശം മുഴുവനും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങൾക്കുമായി വീതിച്ചു കൊടുത്തു എന്നതും പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്ന ഒരു കാര്യമാണ്. 12 ഗോത്രങ്ങൾക്കായി കാനാൻ ദേശം വീതിക്കുമ്പോൾ ഒരു ഗോത്രത്തെ മാറ്റി നിർത്തി, ലേവി ഗോത്രം. അവർക്ക് പ്രത്യേകമായൊരു ഭൂവിഭാഗം മാറ്റിവെച്ചില്ല, കാരണം ലേവി ഗോത്രം പുരോഹിത ഗോത്രമാണ്. ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെക്കപ്പെട്ടിരുന്ന അവര് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം കുടിയിരിക്കേണ്ടവരല്ല. അവർക്ക് സ്വന്തമായി ഒരു ഭൂപ്രദേശം കൊടുക്കുന്നുമില്ല. അവരുടെ അവകാശം ദൈവമാണ്. ബലിയർപ്പണത്തിലൂടെയാണ് അവർ തങ്ങളുടെ ഉപജീവനമാർഗം കണ്ടെത്തേണ്ടത്. അപ്പോഴ് കർത്താവിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ലേവിയുടെ ഗോത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത് മറ്റു ഗോത്രങ്ങളുടെ കടമയായി ബൈബിൾ കണ്ടു. ദൈവം അതിന് സംരക്ഷണം നൽകുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ഗോത്രം കുറവുണ്ട്. ആ കുറവുള്ള ഗോത്രത്തിന്റെ കുറവ് പരിഹരിച്ച് 12 എന്ന സംഖ്യ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ജോസഫിന്റെ ഗോത്രത്തെ 2 എണ്ണുക. വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന്റെ ആശീർവാദമായി കൊടുത്തിട്ടുണ്ട്. യാക്കോബ് ജോസഫിന്റെ 2 മക്കളെ തന്റെ മക്കളായി സ്വീകരിച്ചു. ജോസഫിന്റെ മക്കളായ എഫ്രൈമും മനാസയും. അപ്പോൾ ജോസഫിന്റെ ഒരു ഗോത്രത്തെ 2 ഗോത്രങ്ങളായിട്ടാണ് ഇവിടെ എണ്ണുക. അപ്പോൾ ജോസഫ് എന്ന പേരിലല്ല, എഫ്രൈം മനാസെ എന്ന ഗോത്രങ്ങൾ എന്ന പേരുകളിലാണ് ഇസ്രായേൽ ഗോത്രം അറിയപ്പെടുക. ഇപ്പോൾ ലേവിയുടെ ഒരു ഗോത്രം മാറിയപ്പോൾ അതിനു പകരം 2 ഗോത്രങ്ങൾ കടന്നു വരുന്നു. അങ്ങനെ 12 എന്നുള്ള അംഗസംഖ്യ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ 12 ഗോത്രങ്ങൾക്കും അവരുടെ കുടുംബങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് ദേശം വീതിച്ചു കൊടുക്കുക. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ദൈവം എല്ലാവർക്കും ജീവിക്കാൻ ഇടം നൽകുന്നു. ഈ ഭൂമി എല്ലാവർക്കുമായി സൃഷ്ടിച്ചതാണ്. ഇതെന്റേതാണ്, നിനക്കിത് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് ഭൂമിയില്ലാതെ ആരെയും ഒഴിച്ചു നിർത്താൻ പാടില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് വാഗ്ദത്ത ഭൂമിയുടെ വിതരണത്തിലൂടെ. എല്ലാവർക്കും തുല്യമായി അവരുടെ ആവശ്യവും സംഘസംഖ്യയും അനുസരിച്ചാണ് ദൈവം വാഗ്ദത്ത ഭൂമി വീതിച്ചു കൊടുക്കുന്നത്. ഈ വീതിച്ചു കൊടുത്ത ഭൂമിയിൽ എല്ലാവരും ഒരുമിച്ച് ദൈവവുമായി ഒരു ഉടമ്പടി വീണ്ടും ആവർത്തിക്കുന്നു, ഉടമ്പടി പുതുക്കുന്നു. ഷെക്കേമിലെ ഉടമ്പടി, ജോഷുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്ന ഷെക്കേമിലെ ഉടമ്പടി ഒരു പുതിയ ജനത്തെ രൂപപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് അവതരിപ്പിക്കുക. സീനായ് മലയിൽ വെച്ച് ഉടമ്പടി ചെയ്ത ജനത്തിന്റെ പുറമെ ആ ഉടമ്പടിയിൽ പങ്കുചേരാതിരുന്നവരും ഇപ്പോൾ ഉടമ്പടിയുടെ പങ്കുകാരാകുകയാണ്. അപ്പോൾ കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തോട് ചേർന്ന സകലരും ചേർന്നാണ് ഒരു ഉടമ്പടി ചെയ്യുക, ഒരു പുതിയ ജനം രൂപപ്പെടുകയായി. ഷെക്കേമിലെ ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ ജനമായി തീർന്ന ഇസ്രായേൽക്കാർ, ഇസ്രായേലിനോട് ചേർന്ന വിജാതിയർ, അങ്ങനെ ഒരു പുതിയ ജനത രൂപം കൊണ്ടു. ആ ജനത കാനാൻ ദേശത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തുന്ന സമരങ്ങളുടെ ചിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുക. 12 ന്യായാധിപന്മാർ ഇവിടെ പരാമർശ വിഷയമാകുന്നുണ്ട്. 6 വലിയ ന്യായാധിപന്മാര്, 6 ചെറിയ ന്യായാധിപന്മാര്, അതിനു പുറമെ ന്യായാധിപനായിട്ട് അറിയപ്പെടാത്ത അബിമലേഖ്, ഇങ്ങനെ 13 പേരുടെ ചിത്രം. അതിന്റെ കൂടെ ഡെബോറ എന്ന ഒരു സ്ത്രീയുടെ ചിത്രവുമുണ്ട്. അങ്ങനെ 12 ന്യായാധിപന്മാർ, അവരോട് ഡെബോറ എന്ന സ്ത്രീയും പിന്നെ അബിമലേഖും, ഇങ്ങനെ 14 പേരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മുഖ്യമായി അവതരിപ്പിക്കുക. ഇവിടെ ഒരുപാട് പരാജയങ്ങളും വീഴ്ചകളും സംഭവിക്കുന്നതായിട്ട് കാണാം. ദേശത്തൊരു രാജാവില്ലാതിരുന്നൊരു സാഹചര്യത്തിൽ, നേതൃത്വം നൽകാനായി അധികമാരും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒരുപാട് പാളിച്ചകൾ ഈ ജനത്തിന് സംഭവിച്ചിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒത്തിരി വീഴ്ചകളുടെയും പാപങ്ങളുടെയും ഒക്കെ ചരിത്രം കാണും. ഈ ചരിത്രം ചെന്നു നിൽക്കുന്നത് രാജഭരണത്തിന് വേണ്ടിയുള്ള ഒരു മുറവിളിയിലാണ്. ഫിലിസ്തീനോട് ചെറുത്തു നിൽക്കാൻ സാധിക്കാത്ത ഒരവസ്ഥാവിശേഷം സംജാതമായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സുസജ്ജമായ ഒരു സൈന്യവുമായി കടന്നു വന്നവരാണ് ഫിലിസ്തീർ. അവർ കൂടുതൽ കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയി. അവരുടെ പ്രദേശങ്ങൾ വലുത് അവർക്ക് നഷ്ടമായി. അവർ മരമുകളിലേക്ക് ദുരത്തപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ദൈവം അവരെ സംരക്ഷിക്കാനായി, അവർക്ക് രക്ഷ നൽകാനായി തിരഞ്ഞെടുത്ത നേതാക്കന്മാരാണ് ന്യായാധിപന്മാർ. അങ്ങനെ 12 ന്യായാധിപന്മാർ, 6 പേരെക്കുറിച്ച് സാമാന്യം വിശദമായ പരാമർശമുള്ളത് കൊണ്ട് അവരെ വലിയ ന്യായാധിപന്മാരെന്ന് വിളിക്കും. 6 പേരെക്കുറിച്ച് ചുരുക്കമേ പ്രതിപാദിക്കുന്നുള്ളൂ, അതുകൊണ്ട് ചെറിയ ന്യായാധിപന്മാർ. ഈ ന്യായാധിപന്മാരുടെ ജീവിതകാലത്തിലാണ്, ജീവിത സാഹചര്യത്തിലാണ് റൂത്തിന്റെ പുസ്തകം അവതരിപ്പിക്കുക. നമ്മൾ ഈ പോരാട്ടങ്ങളുടെ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുക. അടുത്തതായി രാജഭരണത്തിന് വേണ്ടിയുള്ള മുറവിളിയും ഇസ്രായേലിൽ കടന്നുവന്ന രാജഭരണവും നമ്മൾ പഠന വിഷയമാക്കും. അത് നാളത്തെ പഠനത്തിന്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, നാടില്ലാതെ വീടില്ലാതെ അലഞ്ഞു നടന്ന ഒരുപറ്റം അടിമകൾക്ക് അവിടുന്ന് നാട് നൽകി, വീട് നൽകി, സ്വന്തമായൊരു ദേശം നൽകി, വാക്തത്വ ഭൂമി അവർക്ക് സ്വന്തമായി നൽകി. വാക്തത്വ ഭൂമിയിലേക്ക് അവരെ നയിക്കാനായി ജോഷുവായി അവിടെ നിയമിച്ചു. ഇന്ന് ഞങ്ങളെ ദൈവരാജ്യമാകുന്ന വാക്തത്വ ഭൂമിയിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അങ്ങയച്ച അവിടുത്തെ പുത്രന്റെ മുന്നോടിയും പ്രതീകവുമായിരുന്നല്ലോ ആ ജോഷുവ. ഇന്ന് ഞങ്ങൾ ജോഷുവയല്ല, യേശുവിനെയാണ് അനുഗമിക്കുക. പിതാവേ, അങ്ങ് നൽകുന്ന ആ വലിയ കൃപയെ ഓർത്ത്, അങ്ങ് നൽകുന്ന ദൈവരാജ്യത്തെ പ്രതി, ആ രാജ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കാനായി അങ്ങ് അയച്ച അവിടുത്തെ പുത്രനെ പ്രതി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പ്രൈസ് ദ ലോർഡ്.